ബഹുമാനിയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ഈ തജ്വീദ് പഠന ക്ലാസ് നാല് വിദ്യാർത്ഥികളുടെ ഖുർആൻ പാരായണത്തോടുകൂടി പ്രാരംഭം കുറിക്കുകയാണ്. നാലു പേരും ഇവിടെ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ മദ്രസയിലെ വിദ്യാർത്ഥികളും കുവൈത്തിലെ ഔഖാഫ് മന്ത്രാലയത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഹലഖാത് തഹ്ഫീദുൽ ഖുർആനിലെ പഠിതാക്കളുമാണ്. ആദ്യമായി ഖുർആൻ പാരായണം നടത്തുന്നത് ഷുഐബ് ഇബ്നു ഉമർ. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യം മുതൽ അഞ്ച് ആയത്തുകൾ ഷുഐബ് പാരായണം ചെയ്യുന്നു.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير
أحسن بارك الله فيك അടുത്തതായി അനസ് ബാക്കി ഭാഗം പോകുന്നു.
വലില്ലദീന കഫറു ബിറബ്ബിഹിം അദാബു ജഹന്നം വബിസൽ മസീർ إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير
أحسنت بارك الله فيك أرسلائي فيروز باقي بعضهم
وأسروا قولكم أم اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أَوَلَمْ يروا إلى الطير فوقهم صافات ويقبض ما يمسكهن إلا الرحمن إنه بكل شيء بصير
أحسن بارك الله فيك ارتدائي أيدينا باقي بعض الباران
أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم
أهدى مدل تورنيا مدير أندى مدل كبار
أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين
أحسنت بارك الله فيك ما شاء الله إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد يقول الله سبحانه في محكم تنزيله أعوذ بالله من الشيطان الرجيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور സ്നേഹമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വളരെ മഹത്തായ ഒരു ഇൽമ് മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പഠിക്കുവാനും വേണ്ടിയാണ്. നമുക്കറിയാം, സത്യവിശ്വാസിയായ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം നടത്തുക, അത് പഠിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുക, അത് തന്റെ ജീവിതത്തിൽ പകർത്തുക, അതിനനുസരിച്ച് തന്റെ ജീവിതം ക്രമീകരിക്കുക. ഇതൊക്കെ ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും വളരെ അത്യാവശ്യമായ, അള്ളാഹു അവനിൽ അർപ്പിച്ചിട്ടുള്ള ഒരു ബാധ്യതയാണ്, കടമയാണ്. ഇതിൽ ആർക്കും തന്നെ സംശയമില്ല. സത്യവിശ്വാസികളുടെ സ്വഭാവമായി അള്ളാഹു സൂറത്ത് ഫാത്തിറിലെ 29-30 വചനങ്ങളിൽ നമ്മളെ കേൾപ്പിക്കുന്ന, അവരുടെ വിശേഷണമായി അള്ളാഹു വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് വചനങ്ങളിൽ അള്ളാഹു നമ്മളെ കേൾപ്പിക്കുന്നത്. ان الذين يتلون كتاب الله واقاموا الصلاه وانفقوا مما رزقناهم سرا وعلانيه يرجون تجاره لن تبور തീർച്ചയായും അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം നടത്തുകയും നമസ്കാരം നിലനിർത്തുകയും അല്ലാഹു അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന നല്ലവരായ ആളുകൾ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ, അവർ തന്റെ രക്ഷിതാവിൽ നിന്ന് യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവർ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്തതായ ഒരു കച്ചവടമാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഏർപ്പെട്ടിട്ടുള്ള. നമ്മളിൽ പലരും തന്നെ ജീവിതത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ബിസിനസ്സുകളിൽ ലാഭം ലഭിക്കണം, ഒരിക്കലും നഷ്ടം സംഭവിക്കരുത് എന്ന്. എന്നാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ബിസിനസ്സുകളിലും വലിയ നഷ്ടം സംഭവിക്കുകയും അങ്ങനെ പാപ്പരായി പോവുകയും ചെയ്യുന്ന അവസ്ഥ ഈ ദുനിയാവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരിക്കലും തന്നെ നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടത്തെക്കുറിച്ചാണ് അള്ളാഹു ആയത്തിൽ നമ്മളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഒരു നിമിഷം പോലും, ഒരു അല്പസമയം പോലും ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. അത് നമുക്കൊരു ആ സമയം കഴിഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ അതൊരു പ്രയാസമായി, നമുക്കൊരു നഷ്ടകരമായ കാര്യമായി നമ്മൾ ഒരിക്കലും തന്നെ മനസ്സിലാക്കാതെ, അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വിലപ്പെട്ടതും ഒരിക്കലും നഷ്ടം സംഭവിക്കാത്തതുമായ ഒരു വലിയ ഒരു കാര്യമായിട്ടാണ്, വളരെ മഹത്തരമായ അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലാർഹമായ ഒരു കാര്യമായിട്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആൻ പാരായണം നടത്തുന്നതിനെക്കുറിച്ചും അതിനനുസരിച്ച് തന്റെ ജീവിതം ക്രമീകരിക്കുക, നമസ്കാരം നിലനിർത്തുക, സമ്പത്ത് ചെലവഴിക്കുക തുടങ്ങിയ നല്ല സൽക്കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നതിനെക്കുറിച്ചും ഈ ആയത്ത് നമ്മളെ കേൾപ്പിക്കുന്നത്. വീണ്ടും അല്ലാഹു പറയുന്നത് നോക്കുക, സൂറത്തുൽ ബഖറ 121-ാമത്തെ വചനത്തിൽ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതി ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. നാം ഗ്രന്ഥം നൽകിയിട്ടുള്ള ആളുകൾ, സത്യവിശ്വാസികളായ നമ്മുടെ ഗ്രന്ഥം സ്വീകരിച്ചിട്ടുള്ള, നാം ഗ്രന്ഥം നൽകിയിട്ടുള്ള ആളുകൾ, അവർ അതിനെ പാരായണം ചെയ്യേണ്ട മുറപ്രകാരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കിതാബ് പാരായണം ചെയ്യേണ്ട മുറപ്രകാരം അവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്, പൂർണ്ണമായും വിശ്വാസമുള്ള ആളുകളാണവർ. എന്നാൽ ആരെങ്കിലും അതിൽ അവിശ്വാസം വെച്ച് പുലർത്തുന്നുവെങ്കിൽ, ആ പരിശുദ്ധ ഖുർആനിൽ ആർക്കെങ്കിലും അവിശ്വാസമുണ്ടെങ്കിൽ, അവർ തന്നെയാകുന്നു നഷ്ടകാരികൾ, നഷ്ടം സംഭവിച്ചവർ എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെയും നമ്മളെ കേൾപ്പിക്കുന്നു. അപ്പോൾ വളരെ പുണ്യമുള്ള, വളരെ മഹത്തരമായ ഒരു കർമ്മമാണ്, ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ കിതാബ് വായിക്കുക, അത് പാരായണം നടത്തുക, അത് പഠനം നടത്തുക എന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണുവാൻ കഴിയും. الذي يقرا القران وهو ماهر به مع السفره الكرام البرره والذي يقرا القران وهو يتتعتع فيه وهو عليه شاق له اجران നോക്കുക, എത്ര വലിയ മഹത്തരമായ പദവിയാണ് ഖുർആൻ പഠിക്കുകയും അത് പാരായണം നടത്തുകയും ചെയ്യുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ നമ്മളെ കേൾപ്പിക്കുന്നത്. എത്ര വലിയ പദവിയാണ് അല്ലാഹു അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറും ബിഹി, ഖുർആൻ പാരായണം നടത്തുന്ന ഒരാൾ, അയാൾ അതിൽ നൈപുണ്യം നേടിയിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നന്നായി അറിയുന്ന, പാരായണം നടത്തുവാനും ഓതുവാനുമൊക്കെ നന്നായി അറിയുന്ന നിപുണനായ ഒരു മനുഷ്യൻ, അയാൾ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാന്മാരായ എഴുത്തുകാരായ മാന്യന്മാരായ മഹാന്മാരായ മലക്കുകളുടെ കൂടെയാണ്. വല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ യതതഅതഉ ഫീ, എന്നാൽ ഖുർആൻ പാരായണം നടത്തി തപ്പിത്തടഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അല്പാൽപമായി തെറ്റുകളൊക്കെ തിരുത്തി അങ്ങനെ തപ്പിത്തടഞ്ഞ് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബഹു അലൈഹി ഷാഖുൻ, അയാൾ അതിനുവേണ്ടി പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആൾ ലഹു അജ്റാൻ, അയാൾക്ക് രണ്ട് പ്രതിഫലമുണ്ട്. ഇതും ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അയാൾക്കതിന് രണ്ട് പ്രതിഫലമുണ്ട്, ഒന്ന് അയാളുടെ പാരായണത്തിനും രണ്ടയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിനും. അപ്പോൾ ഒരിക്കലും തന്നെ ഒരക്ഷരം ഒരു ഹർഫ് പോലും ഈ കിതാബിൽ നിന്ന് നമ്മൾ പാരായണം നടത്തുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അതിന്റെ ഫലം നഷ്ടപ്പെട്ടു പോവുകയില്ല, കൂലി ഒരിക്കലും നമുക്ക് നഷ്ടമാവുകയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ കൂലിയാണ് അള്ളാഹു നമുക്ക് അതിനൊക്കെ വാഗ്ദാനം ചെയ്യുന്നത്. അതുപോലെ ഖുർആൻ പാരായണം നടത്തുന്ന, ഈ ദുനിയാവിൽ വെച്ച് ഖുർആൻ പഠിക്കുകയും നല്ല ശബ്ദത്തിൽ ഓതുകയും പാരായണം നടത്തുകയും ചെയ്ത ആൾക്ക് പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹു കൊടുക്കുന്ന പദവിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കേൾപ്പിക്കുന്നു. ഇമാം അബൂദാവൂദും തുർമദിയും ഒക്കെ അവരുടെ സുനനിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം. അൻ അബ്ദുല്ലാഹിബ്നി അംർ ഇബ്നിൽ ആസ് അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം يقال لصاحب القران اقرا وارتق ورتل كما كنت ترتل في الدنيا فان منزلتك عند اخر ايه تقراها عبد الله بن عمرو بن العاص رضي الله عنه അദ്ദേഹം പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് يقال لصاحب القران ഖുർആൻകാരനോട്, ഖുർആൻ പഠനം നടത്തുകയും അതിന്റെ ആളായി ജീവിക്കുകയും അത് പാരായണം നടത്തുകയും ചെയ്തിരുന്ന ആളോട് പറയുന്നതാണ്, ഇഖ്റാ വർത്തഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ, നീ ഓതുക, നീ പാരായണം നടത്തുക, നീ ഓതുക, നീ തർത്തീൽ ചെയ്യുക, നീ ദുനിയാവിൽ വെച്ച് എങ്ങനെയാണോ ഈണത്തിൽ നല്ല ശബ്ദത്തിൽ അതിന്റെ അർത്ഥമാലോചിച്ച് സാവധാനത്തിൽ നീ തർത്തീൽ ചെയ്തിരുന്നത്, പാരായണം നടത്തിയിരുന്നത്, അതുപോലെ നീ ഇവിടെയും സാവധാനത്തിൽ തർത്തീൽ ചെയ്ത് പാരായണം ചെയ്യുക. فان منزلتك عند اخر ايه تقراها നീ അവസാനമായി ഓതുന്ന വചനത്തിന്റെ അടുത്താണ്, അവിടെയാണ് നിന്റെ സ്ഥാനം. അങ്ങനെ അയാളുടെ സ്ഥാനം ഉയർന്നു ഉയർന്നു പോകുന്നതാണ് അയാളുടെ പാരായണത്തിനനുസരിച്ച് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ കേൾപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഖുർആൻ പാരായണം നടത്തണം, നല്ല ശബ്ദത്തിൽ നല്ല ഈണത്തിൽ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി അക്ഷരത്തെറ്റില്ലാതെ അക്ഷരശുദ്ധിയോടുകൂടി അർത്ഥമാലോചിച്ചുകൊണ്ട് പാരായണം നടത്തണം. ഇതാണ് തർത്തീൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതേപോലെ ഖുർആൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി പരസ്പരം ചോദിച്ചറിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസുകൾ, സദസ്സുകൾ, പഠന സദസ്സുകൾ, അത് പള്ളിയിൽ വെച്ചാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പുണ്യവും മഹത്വവും നമുക്ക് കേൾപ്പിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മജ്തമ ഖൗമുൻ ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാ مجتمع قوم في بيت من بيوت الله تعالى يتلون كتاب الله تعالى ويتدارسونه بينهم الا نزلت عليهم السكينه وغشيتهم الرحمه وحفتهم الملائكه وذكرهم الله في من عنده. ഒരു സമൂഹം ആളുകൾ അള്ളാഹുവിന്റെ വീടുകളിൽ, ഒരു വീട്ടിൽ വെച്ചുകൊണ്ട് ഖുർആൻ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അങ്ങനെ അവർ ആ പണിയിൽ, ആ അമലിൽ ഏർപ്പെട്ടിട്ടില്ല. ഇല്ല അനസല തലൈഹി മുസ്സകീന, അവർക്ക് അവന്റെ അള്ളാഹുവിന്റെ സകീനത്ത്, ശാന്തത, സമാധാനം അവർക്ക് ഇറങ്ങിയിട്ടല്ലാതെ. വഗശിയത്ഹുമുർ റഹ്മ, അവന്റെ കാരുണ്യം അവരെ ആവരണം ചെയ്തിട്ടല്ലാതെ. വഹഫത്ഹുമുൽ മലായിക, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലാക്കമാർ അവരെ ചുറ്റിപ്പൊതിഞ്ഞ് അവർക്കു ചുറ്റും അവരുടെ കൂടെ ഇരുന്ന് ആ സദസ്സിൽ സന്നിഹിതരായിട്ടല്ലാതെ വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു അവന്റെ അടുക്കലുള്ള ആ മലകുൽ അലയിലുള്ള ആ നല്ല മലക്കുകളോട് അവരെ കുറിച്ചെടുത്ത് അവരുടെ പോയിസ് എടുത്ത് പറഞ്ഞ് അവരെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറയുന്നു. അപ്പോൾ എത്ര വലിയ മഹത്വമാണ് ഖുർആൻ പഠനത്തിന് ഈ ഹദീസിലൂടെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക, മുന്നോട്ട് വരണം, ഇത്തരം സദസ്സുകൾ നാം സംഘടിപ്പിക്കുകയും വേണം എന്നാണ് പറയുവാനുള്ളത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ നല്ല ശബ്ദത്തിൽ ഈണത്തിൽ പാരായണം നടത്തുന്ന ആളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നല്ല ശബ്ദത്തിൽ ഖുർആൻ പാരായണം നടത്താറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങളെ കൊണ്ട് ഖുർആൻ അലങ്കരിക്കുക, ഭംഗിയുള്ളതാക്കി തീർക്കുക, നല്ല ഈണത്തിൽ ഖുർആൻ പാരായണം നടത്തുക. അങ്ങനെ സ്വയം പാരായണം നടത്തുകയും മറ്റുള്ളവരുടെ പാരായണം കേൾക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുകയും ചെയ്തു. അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മഹാനായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു നല്ല ഈണത്തിൽ നല്ല ശബ്ദത്തിൽ ഖുർആൻ പാരായണം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക പോലും ചെയ്തു, ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്, ദാവൂദ് കുടുംബത്തിന്റെ ആ സംഗീത രാഗത്തിൽ നിന്ന് ഒരു രാഗം തന്നെ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിന്റെ ശബ്ദം എത്ര ഭംഗിയുള്ളതാണ്, നിന്റെ പാരായണം എത്ര മധുരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്. അതേപോലെ ബറാഉ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറാ ഫിൽ ഇശാഇ ബിത്തീനി വസ്സൈതൂൻ ഫമാ സമിഅതു അഹദൻ അഹ്സന മിൻ അഹ്സന സൗതൻ മിൻ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്. എന്താണ് അദ്ദേഹം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇശാ നമസ്കാരത്തിൽ വത്തീനി വസ്സൈതൂനി ഓതുന്നത് ഞാൻ കേട്ടു, അത്ര നല്ല ശബ്ദത്തിൽ മറ്റൊരാളും ആ സൂറത്ത് ഓതുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തരുന്നത് നല്ല ശബ്ദത്തിൽ നല്ല ഈണത്തിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയിട്ടുള്ള ആ ശബ്ദമുണ്ടല്ലോ, അത് ആ ശബ്ദം കൊണ്ട് ഖുർആനെ നല്ല ഈണത്തിൽ ആ പാരായണം നന്നാക്കി നല്ല രൂപത്തിൽ ഓതണം എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുന്നത്. എന്നാൽ തീരെ ഖുർആൻ പഠിക്കാത്ത, തീരെ ഖുർആൻ ശ്രദ്ധിക്കാത്ത, അത് പഠിക്കുവാൻ സമയം കണ്ടെത്താത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവസ്ഥ എന്താണ്? പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണത്. പലരും ഖുർആൻ പഠന ക്ലാസ്സുകളിലോട് ഒരു അവഗണന മനോഭാവമാണ്. അതിൽ പഠിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അങ്ങ് തെറ്റിപ്പോവുകയാണ്, അവർക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ മറ്റ് പിന്നെ കാര്യങ്ങളുണ്ട്, ഐഹികമായ മറ്റ് ബുദ്ധിമുട്ടുകളുണ്ട്, തടസ്സങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവരുടെ ഉതിർ പറഞ്ഞുകൊണ്ട് മാറിപ്പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു എന്താണ് ആ ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കേൾപ്പിക്കുന്നത് എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നല്ലദി ലൈസ ഫീ ജൗഫിഹി ഷൈഉ മിനൽ ഖുർആൻ കൽ ബൈതിൽ ഖരീബ്, അല്പം പോലും ഖുർആൻ ഹൃദിസ്ഥമാക്കാത്ത, മനസ്സിലില്ലാത്ത ഒരു മനുഷ്യൻ, ഖുർആൻ അല്പം പോലും മനസ്സിലില്ലാത്ത ഒരാൾ, അയാളുടെ അവസ്ഥ എന്താണ്? കൽ ബൈതിൽ ഖരീബ്, നശിച്ച വീട് പോലെയാണ്. നശിച്ചുപോയ അല്ലെങ്കിൽ ആൾപ്പാർപ്പില്ലാത്ത ഒരു വീട് നമ്മൾ കാണാറില്ലേ? നശിച്ചു കിടക്കുന്ന പല വീടുകളും ആരും ആൾ താമസമില്ലാതെ അങ്ങനെ കിടക്കുന്നു. അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ അവിടെ പുല്ലും പലതും നിറഞ്ഞ് വളർന്ന് അങ്ങനെ പല ഇഴജന്തുക്കളും മറ്റോ ക്ഷുദ്രജീവികളുമൊക്കെ വന്ന് അവരുടെ താമസ സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു. പല പണ്ഡിതന്മാരും അവരുടെ ക്ലാസുകളിൽ ഖുർആൻ പഠിക്കാത്ത അല്ലെങ്കിൽ പാരായണം നടത്താത്ത ഒരാളെ ശ്മശാനത്തോട് ഉപമിച്ചതായി കാണുവാൻ നമുക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഖുർആൻ പാരായണം നടത്താത്ത ഒരു മനുഷ്യൻ, അയാളുടെ മനസ്സ് ഖബറിന് തുല്യമാണ്. എന്നാൽ ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, അയാളുടെ മനസ്സ് നല്ല ആൾപ്പാർപ്പുള്ള, ജനപെരുമാറ്റമുള്ള ഒരു നല്ല വീടിന് തുല്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചുകൊണ്ട് ക്ലാസ്സുകളിലൊക്കെ വിശദീകരിച്ചതായി നാം കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഖുർആൻ പഠനം നടത്തണം. നാം കൂടുതലായി ഈ രംഗത്ത് മുന്നോട്ട് വരണം. ഇവിടെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഈ പഠന ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഖുർആനിന്റെ പ്രത്യേകമായി ഖുർആനിന്റെ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് വിശദീകരിച്ച് പഠിക്കുവാനും ഒക്കെ വേണ്ടിയാണ്. ഇവിടെ നാം ഇൽമു തജ്വീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സിലാണ് ഈ വന്നു നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഖുർആന്റെ പാരായണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മര്യാദകളും നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് അങ്ങനെ ആയിരിക്കണം ഖുർആൻ പാരായണം നടത്തേണ്ടത്. അപ്പൊ ആ നിലക്കുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കിനി പഠിക്കുവാനുള്ളത്. പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മഹത്വവും അതിന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏതാനും നബിവചനങ്ങളിലൂടെയും ഖുർആനിക വചനങ്ങളിലൂടെയുമൊക്കെ നാം മനസ്സിലാക്കിയത്. ഇനി ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട ചില മര്യാദകൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദാബു തിലാവത്തുൽ ഖുർആൻ എന്ന പേരിൽ അവ അറിയപ്പെടുന്നു. നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി നല്ല ഒരു സ്ഥലത്ത് ഖുർആൻ തുറന്നു വെച്ചുകൊണ്ടോ മനഃപ്പാഠത്തിൽ നിന്നോ പാരായണം ചെയ്യാവുന്നതാണ്. ഖുർആൻ പാരായണം തുടങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ഇസ്തിആദത്ത് നടത്തിക്കൊണ്ട് ഖുർആൻ ഓതാൻ തുടങ്ങുവാനാണ്. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. നീ ഖുർആൻ പാരായണം നടത്തിയാൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും രക്ഷ ചോദിക്കണം എന്ന അല്ലാഹുവിന്റെ കൽപ്പന സൂറത്തുൽ നഹ്ലിലെ ആയത്താണ്. ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് നാം ഓതാൻ തുടങ്ങുമ്പോൾ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയാൽ വളരെ പുണ്യമുള്ള സുന്നത്തായ ഒരു കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അഥവാ ഒരാളോട് അഴുത് ചൊല്ലാൻ മറന്നുപോയാൽ അതൊരു കുറ്റകരമായി തീരുകയില്ല. അല്ലെങ്കിൽ ഒരാൾ അഴുത് ചൊല്ലാതെ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ അതൊരു കുറ്റമാണെന്ന് പറയാൻ പറ്റുകയില്ല, മറിച്ച് അതൊരു മുസ്തഹബായ കാര്യമാണ്. അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ തിലാവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അദബായി ഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അഴുത് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നോ أعوذ بالله السميع العليم من الشيطان الرجيم എന്നോ ഒക്കെ ഇസ്തിആദത്തിന്റെ രൂപം നമുക്ക് അങ്ങനെ പറയാവുന്നതാണ്. അങ്ങനെ അഊദു പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഓത്തു തുടങ്ങേണ്ടത്. പിന്നെ ഒരു സൂറത്തിന്റെ തുടക്കത്തിൽ നിന്നാണ് നമ്മൾ ഓതാൻ തുടങ്ങുന്നതെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം, ബിസ്മി ചൊല്ലണം, ബസ്മല. ഖുർആനിന്റെ സൂറത്തിന്റെ എല്ലാ ഓരോ സൂറത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും സൂറത്ത് തൗബ ഒഴികൾ. അപ്പൊ അങ്ങനെ ഇസ്തിആദത്തും ബസ്മലയും ഇവ രണ്ടും കൂടി ഒരുമിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാല് രൂപത്തിലാണ് ഇസ്തിആദത്തും ബസ്മലയും നമ്മൾ ചൊല്ലേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്നുകിൽ രണ്ടും തന്നെ വസ്ല് ചെയ്തുകൊണ്ട് ഇസ്തിആദത്ത് ബസ്മലയുമായും ബസ്മല സൂറത്തുമായും ചേർത്തുകൊണ്ട് ഓതുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് വസ്ല് ചെയ്തുകൊണ്ട് ഓതുക. അല്ലെങ്കിൽ എല്ലാം രണ്ടും തന്നെ ഫസ്ല് ചെയ്തുകൊണ്ട് വേർപിരിച്ചുകൊണ്ട് ഓതുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد ഇങ്ങനെ രണ്ടും ഫസ്ല് ചെയ്തോതാവുന്നതാണ്. മൂന്നാമത്തെ രൂപം ആദ്യത്തേത് വസ്ല് ചെയ്ത് രണ്ടാമത്തേത് ഫസ്ല് ചെയ്തുകൊണ്ട് ഓതുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين. നാലാമത്തെ രൂപം ആദ്യത്തേത് ഫസ്ല് ചെയ്ത് രണ്ടാമത്തേത് വസ്ല് ചെയ്ത് ഓതുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത്തകാസുർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, രണ്ട് സൂറത്തുകൾ പരസ്പരം വസ്ല് ചെയ്ത് ഓതാവുന്നതാണ്. അങ്ങനെ ഓതുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഒരാൾ ഓതിക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനെ സൂറത്തുൽ കൗസറും കാഫിറൂനും ഇങ്ങനെ വസ്ല് ചെയ്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതൈനാകൽ കൗസറ ഫസ്ലി ലിറബ്ബിക വൻഹർ. إن شانئك هو الأبتر بسم الله الرحمن الرحيم قل يا أيها الكافرون എന്ന് വസ്ലി ചെയ്തു അതാണ്. കുഴപ്പമില്ല, ജായിസ് ആറ് രൂപമാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ അവിടെ ബിസ്മിയ സൂറത്തുമായി ഫസ്ല് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ഇന്ന ശാനിഅക ഹുവൽ അബ്തറു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. അത് തെറ്റാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്തിആദത്തും ബസ്മലയുമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നാം ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓത്തിൽ ലഹ്ന സംഭവിക്കാൻ പാടില്ല എന്ന്. ഖുർആൻ പാരായണത്തിൽ ലഹ്ന വരാൻ പാടില്ല. എന്താണ് ലഹ്ന എന്ന് പറഞ്ഞാൽ? പാരായണത്തിനിടയിൽ വരുന്ന അബദ്ധങ്ങൾ. അത് പല രൂപത്തിലാവാം. ഈ ലഹ്നിനെ പണ്ഡിതന്മാർ രണ്ടാക്കി വിഭജിച്ചിരിക്കുന്നു. അൽ ലഹ്നുൽ ജലീ, അൽ ലഹ്നുൽ ഖഫീ. പ്രകടമായ ആശയത്തെ വികലമാക്കിക്കളയുന്ന, അർത്ഥത്തിന് മാറ്റം വരുത്തുന്ന രൂപത്തിലുള്ള ഗുരുതരമായ തെറ്റ്, അതാണ് ലഹ്ന്, ജലീയായ ലഹ്ന കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ജലീയായ ലഹ്ന എന്ന് പറഞ്ഞാൽ ഇഅ്റാബുകൾക്ക് മാറ്റം വരുത്തുകയോ അക്ഷരങ്ങൾ വേറെ ഒരക്ഷരത്തിന് പകരം വേറൊരു അക്ഷരം ഉച്ചരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട്, ഉദാഹരണമായി സുമ്മ യുസ്ഇറു മുസ്തക്ബിറ, അവിടെ യുസ്ഇറു സ്വാദാണ്, സ്വാദിന് പകരം യുസ്ഇറു എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോയി. അതുപോലെ സൂറത്ത് നൂഹിൽ കാണാം, ഇത് സൂറത്ത് ജാസിയയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം ഈ പറഞ്ഞ സുമ്മ യുസ്ഇറു. സൂറത്ത് നൂഹിൽ കാണാം വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ, അവിടെ സ്വാദിന് പകരം സീനായാൽ അസറു, അർത്ഥം തന്നെ മാറി. അസറു എന്ന് പറഞ്ഞാൽ അവരതിൽ തന്നെ നിരതരായി എന്നാണ്. അസറു എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി എന്നുള്ള അർത്ഥം. അപ്പൊ അർത്ഥം മാറിപ്പോകുന്ന രൂപത്തിലുള്ള ഇത്തരം അബദ്ധങ്ങൾ, അനംത അലൈഹി അനംതു എന്ന് പറഞ്ഞു പോവുക, അക്ഷരം ഹർക്കത്ത് ഇഅ്റാബിന് മാറ്റം വരിക, ഹർഫുകൾക്ക് മാറ്റം വരിക, ഇത്തരം തെറ്റുകൾ, ആശയത്തിന് കുഴപ്പം വരുന്ന രൂപത്തിലുള്ള ഗുരുതരമായ തെറ്റുകൾ, ഇതാണ് ജലീയ ലഹ്ന കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് ചിലപ്പോ ആശയത്തിന് മാറ്റം വരണം എന്നുമില്ല, പക്ഷെ പറഞ്ഞത് ഓതിക്കൊണ്ടിരിക്കുന്ന ആ പിന്നെ ഭാഗം അല്ലെങ്കിൽ ഹർഫ് വേറെ എന്തെങ്കിലുമാക്കി ഉച്ചാരണത്തിൽ വരുന്ന തെറ്റുകൾ കാരണമായി അത് പിന്നെ ഒരു വ്യക്തമായ അർത്ഥം കിട്ടാത്ത രൂപത്തിലോ വേറെ ഏതെങ്കിലും രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും ജലീയ ലഹ്ന തന്നെയാണ്, ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്തരം ഗുരുതരമായ തെറ്റുകൾ വരുത്തുന്ന, ജലീയ ലഹ്ന വരുത്തുന്ന ആളുകൾ ഇമാമത്തിന് കൊള്ളാത്തവരാണ്, അങ്ങനെയുള്ള ആളുകളുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ മഹാന്മാരായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലെയുള്ളവരും ഒക്കെ ഫത്വ കൊടുത്തതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, ഇത്തരം തെറ്റുകൾ ഓത്തിൽ വരാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇനി പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ശരിക്കും മനസ്സിലാക്കി പഠിച്ച് ഓത്ത് ശരിയാക്കി എടുക്കുക ഇൻഷാ അല്ലാ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ അടുത്തത് ഖഫിയ ലഹ്നാണ്. ഖഫിയ ലഹ്ന കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പറയാൻ പോകുന്ന അഹ്കാമുകളിലൊക്കെ വരുന്ന തെറ്റുകൾ, അത് മക്രൂഹാണ്, സൂക്ഷിക്കേണ്ടതാണ് എന്നൊക്കെയാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആശയത്തിനൊന്നും കുഴപ്പം വരികയില്ല. എന്നാൽ ഓത്ത് അതൊരു ഐബായിട്ട്, ഒരു കുറവായി, ഒരു ന്യൂനതയായി നിലനിൽക്കുമെന്നതുകൊണ്ട് നന്നാക്കണം, സൂക്ഷിക്കണം എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോ ഈ ലഹ്ന് സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ടാണ് നാം പരിശുദ്ധ ഖുർആൻ പാരായണം നടത്തേണ്ടത്. പലപ്പോഴും പല ആളുകളുടെയും പാരായണം കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ഞാൻ അടുത്ത റമദാനിന് മുമ്പ് നടന്ന ഒരു പിന്നെ റമദാൻ ക്യാമ്പിൽ, റമദാൻ പഠന ക്യാമ്പിൽ ഒരു ക്ലാസ്സിൽ കേട്ട ഒരു അനുഭവം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നല്ല ക്ലാസ്സാണ്. സക്കാത്തിനെ കുറിച്ചാണ് അദ്ദേഹം ആ പണ്ഡിതൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സക്കാത്തിനെ കുറിച്ചാണ്. അപ്പൊ ഫഇൻ തബു വഅഖാമു സ്വലാത വആതൗ സകാത ഫഖല്ലു സബീലഹും എന്ന സൂറത്ത് തൗബയിലെ വചനം അവിടെ അദ്ദേഹം പാരായണം ചെയ്തത് ഫഇൻ തബു വഅഖാമു സ്വലാത വആതൗ സകാത എന്നാണ്. അവിടെ എന്താണ് അവർ സംഭവിച്ചത്? ജലിയ അലഹനാണ് അയാൾ വരുത്തിയത്, ഗുരുതരമായ തെറ്റ്. അതായത് ഫഇൻ തബു അവർ പശ്ചാത്തപിക്കുകയും വഅഖാമു സ്വലാത നമസ്കാരം നിലനിർത്തുകയും വആതൗ സകാത സകാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്താൽ ഫഖല്ലു സബീലഹും വേറെ സ്ഥലത്ത് ഫഇഖ്വാനുക്കും ഫിദ്ദീൻ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരന്മാരാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ വആതൗ സകാത എന്ന് വായിക്കേണ്ടതിന് പകരം അദ്ദേഹം വആതുസ് സകാത എന്നാണ് അവിടെ വായിച്ചിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ട് സംഭവിച്ചതാണത്? ഹർക്കത്തിടാതെ ആയത്ത് അങ്ങനെ എഴുതി പോയി, അവിടെ ക്ലാസ്സിൽ വെച്ച് അങ്ങനെ വായിച്ചു പോയി. അർത്ഥം പറഞ്ഞെടുത്ത് ഒരു പക്ഷെ ആത്തവു എന്നതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ വായിച്ചത് വാത്തു സക്കാത്താണ്. അപ്പൊ ആത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീട്ടുവീൻ എന്ന അമറിന്റെ രൂപമാണ്. അപ്പൊ അവർ പൂർണ്ണമായ ഒരു ശരിയായ ഒരു ആശയം അവിടെ കിട്ടുകയില്ല. അതിന്റെ അർത്ഥം ഇങ്ങനെ പറയുകയാണ് ഞാൻ. വാത്തു സക്കാത്ത എന്ന് പറഞ്ഞാൽ കൽപ്പന രൂപമാണ്, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക, നിങ്ങൾ കൊടുത്തു വീട്ടുവീൻ എന്ന അമറിന്റെ രൂപമാണ് അവിടെ. അപ്പൊ അങ്ങനെ വരുന്നതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. പണ്ട് ഞാൻ ഓർക്കുകയാണ്, മഹാനായ കെ പി മുഹമ്മദ് മൗലവി റഹിമഹുള്ള അദ്ദേഹം നമ്മളെ പണ്ഡിതന്മാർക്ക് അന്ന് സ്റ്റുഡൻസിന് അറബി കോളേജുകളിൽ ഖുത്ബ പരിശീലന ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ പ്രത്യേകം നിർദ്ദേശിക്കാറുണ്ടായിരുന്ന കാര്യം, നിങ്ങൾ ഖുർആൻ ആയത്തുകളാണ് എഴുതുന്നതെങ്കിൽ അത് ഹർക്കത്തിട്ടുകൊണ്ട് എഴുതണം. ഖുർആൻ ആയത്തുകൾ നിങ്ങൾ ഖുത്ബക്ക് വേണ്ടി പിന്നെ നോട്ടായി എഴുതുമ്പോൾ അത് ഹർക്കത്തിട്ടുകൊണ്ട് തന്നെ എഴുതണം. കാരണം ഹർക്കത്തിടാതെ എഴുതി നിങ്ങൾ മിമ്പറും കയറിയിട്ട് ഇത്തരം രൂപത്തിലൊക്കെ അബദ്ധങ്ങളൊക്കെ വരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിർബന്ധിക്കാറുണ്ടായിരുന്നു എന്ന് എന്റെ ചില സുഹൃത്തുക്കൾ ആ പഠിക്കുന്ന കാലത്തൊക്കെ പറഞ്ഞതായി ഓർക്കുകയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോ ആ നിലക്ക് തെറ്റുകൾ വരുന്നത് നമ്മൾ സൂക്ഷിക്കണം. പിന്നെ അങ്ങനെ അക്ഷരങ്ങളുടെ ഉച്ചാരണമാണ് നമുക്ക് പ്രഥമമായി ഏറ്റവും ആദ്യമായി ഈ ക്ലാസ്സിൽ പഠിക്കുവാനുള്ളത്. മഖാരിജുൽ ഹുറൂഫ് വസിഫാത്തുഹ, അക്ഷരങ്ങളുടെ മഖ്റജുകൾ, ഉച്ചാരണ സ്ഥാനങ്ങൾ, സിഫത്തുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം അറബി ഭാഷയിൽ ആകെ 28 അക്ഷരങ്ങളാണുള്ളത്. 28 ഹർഫുകളാണ് അറബി ഭാഷയിലുള്ളത്. ഒന്നാമത്തത് അലിഫ് എന്ന് പറയും, പക്ഷെ നമ്മൾ തജ്വീദിൽ അവിടെ ഒന്നാമത്തതായി പരിഗണിക്കപ്പെടുന്നത് ഹംസയാണ്. ഹംസയാണ് നമ്മൾ തജ്വീദിൽ പിന്നെ ഒന്നാമത്തെ ഹർഫായി എടുത്ത് പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്, പഠനം നടത്തുകയും ചെയ്യുന്നത്. കാരണം സ്വരങ്ങൾ നൽകപ്പെടുന്നത് ഹംസക്കാണ്, സ്വരങ്ങൾ നൽകപ്പെടുന്നത് ഹംസ എന്ന ഹർഫിനാണ്. അലിഫ് യഥാർത്ഥത്തിൽ ദീർഘാക്ഷരമായി ഉപയോഗിക്കുന്ന ഹർഫാണ്, ദീർഘിപ്പിക്കുവാൻ വേണ്ടി, ഫത്ഹ നൽകി നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരത്തിനാണ് അലിഫ് എന്ന് പറയുന്നത്. അപ്പോ തജ്വീദിലായിരുന്നാലും അതുപോലെ ഗ്രാമറിലായിരുന്നാലും നമുക്ക് കാണാം ഇല്ലത്തിന്റെ ഹർഫുകളായി എണ്ണപ്പെട്ടിട്ടുള്ളത് അലിഫ് വാവുയാൽ ഇല്ലത്തിന്റെ ഹർഫുകളായി. അത് യഥാർത്ഥത്തിൽ ഹുറൂഫിൽ മദ് തന്നെ, ദീർഘാക്ഷരങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ അലിഫാണ് ദീർഘിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ മറ്റു ഉച്ചാരണങ്ങൾക്കായി സ്വരങ്ങൾ നൽകുവാനായി ഉപയോഗിക്കുന്നത് ഹംസയാണ്. ഒന്നാമത്തെ ഹർഫ് ഹംസ എന്ന് മനസ്സിലാക്കാം. ഇനി മൊത്തത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അലിഫ്, ഇനി ഹംസയുടെ പിന്നെ പേരും, അതായത് ഹംസക്ക് പകരമായിക്കൊണ്ട് തന്നെ അലിഫ് എന്ന് പറയാറുണ്ട് ചിലരൊക്കെ. ഇപ്പൊ വസ്ലിന്റെ അലിഫ് എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ വസ്ലിന്റെ ഹംസയാണ്, വസ്ലിന്റെ അലിഫല്ല, അങ്ങനെയും പറയാറുണ്ട്. ആ നിലക്ക് അലിഫ് ഒന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് വേണം നമുക്ക് പറയാം. എന്നിട്ട് പിന്നെ അവസാനം ഇങ്ങ് ആ ഗണന അനുസരിച്ച് അവസാനം ഹംസയെ വേറെ എഴുതി ചേർത്തുകൊണ്ട് അങ്ങനെ 28 29 പറയാറാണുള്ളത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഒന്നാമത്തെ ഹർഫ് ഹംസയായി മനസ്സിലാക്കുക. രണ്ടാമത്തത് ബാ, പിന്നെ ത. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ബാ ത സ ജീം ഹ ഖ ദാൽ ദാൽ റോ സായ് സീൻ ഷീൻ സ്വാദ് ദാദ് ത്വാ വാ ഐൻ ഗൈൻ ഫ ഖാഫ് കാഫ് ലാം മീം നൂൻ ഹ വാവ് യ. ഈ 28 ഹർഫുകൾ, ഈ ഹർഫുകളുടെ പേരുകളാണ് ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത്, ഈ അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന പേരുകൾ. ഇനി ഇവക്ക് സ്വരം വരണമെങ്കിൽ, അത് ഉച്ചരിക്കപ്പെടണമെങ്കിൽ സ്വരചിഹ്നങ്ങൾ അതിന് കൊടുക്കണം. ഹറക്കത്തുകൾ, മൂന്ന് ഹറക്കത്തുകൾ സ്വരചിഹ്നങ്ങളായി അറിയപ്പെടുന്നു. മലയാളത്തിൽ സ്വരാക്ഷരങ്ങളാണ് അ ഇ ഉ എന്നിങ്ങനെ സ്വരാക്ഷരങ്ങളാണ് മലയാളത്തിലുള്ളത്. അത് അക്ഷരങ്ങൾക്ക് ചേർത്തുകൊണ്ടാണ് ബ എന്ന് ഉച്ചരിക്കുന്നത്. നമുക്ക് അതിന്റെ മലയാള വ്യാകരണം പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ഇവിടെ ഹർഫുകൾക്ക് സ്വരചിഹ്നങ്ങൾ, ഹറക്കത്തുകൾ നൽകപ്പെടുമ്പോൾ അതിന് ശബ്ദമുണ്ടാകുന്നു, അല്ലെങ്കിൽ അത് ഉച്ചരിക്കപ്പെടുന്നു. ഇപ്പൊ ബായിന് അല്ലെങ്കിൽ ഹംസക്ക് ഫത്ഹ കൊടുത്താൽ അ എന്ന് വായിക്കും, കസ്റാണെങ്കിൽ ഇ, ബൊമ്മാണെങ്കിൽ ഉ. ഈ മൂന്ന് സ്വര ചിഹ്നങ്ങൾക്ക് ഹർക്കത്തുകൾ എന്ന് പറയുന്നു. ഈ മൂന്ന് സ്വരചിഹ്നങ്ങളാണ് അറബിയിലുള്ളത്. പിന്നെ അതിന്റെ കൂടെ സുഖൂൻ, സുഖൂനിന്റെ അവസ്ഥ അതിന് ഹർക്കത്തിന്റെ സഹായത്തോടെ ആണ് അത് ഉച്ചരിക്കുക എന്നുള്ളതാണ്. സുഖൂൻ ഉച്ചരിക്കുവാൻ ഹർക്കത്തിന്റെ സഹായം വേണം. പിന്നെ പോരാത്തത് സുഖൂൻ എന്ന പദം തന്നെ യഥാർത്ഥത്തിൽ ഹർക്കത്തുൻ എന്ന പദത്തിന്റെ വിപരീതമാണ്. ഭാഷയിൽ ആ ഹർക്കത്തുൻ എന്ന പദം എന്താണ് അതിന്റെ അർത്ഥം? ചലനമെന്ന്. അതിന്റെ വിപരീതമാണ് സുഖൂൻ, അഥവാ നിശ്ചലനാവസ്ഥ, അടക്കം എന്നൊക്കെ. അപ്പൊ സുഖൂൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബ്ദം ആ ഹർഫിൽ പോയി അടങ്ങുക എന്നതാണ്. സുഖൂൻ നൽകി ഉച്ചരിക്കുമ്പോൾ അപ്പൊ അതിന് ഒരു ഹർക്കത്തിന്റെ സഹായം വേണം. ഒരു ഹർക്കത്ത് കൊണ്ട് തുടങ്ങണം എന്ന് വെച്ചാൽ സുഖൂൻ കൊണ്ട് തുടങ്ങുന്ന ഒരു പദം അറബി ഭാഷയിൽ ഉണ്ടാവുകയില്ല, രണ്ട് സുഖൂനുകൾ ഒരുമിച്ച് വരികയുമില്ല. അപ്പൊ ഇത്രയുമാണ് സ്വരചിഹ്നങ്ങളായിട്ടുള്ളത്. അപ്പൊ ഇവ നൽകപ്പെടുമ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുന്നു. ഇനി ഈ അക്ഷരങ്ങളുടെയൊക്കെ മഖ്റജാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത്. മഖാരിജുൽ ഹുറൂഫ്, മഖാരിജ് എന്ന് പറഞ്ഞ മഖ്റജിന്റെ ബഹുവചനമാണ്. മഖ്റജ് അഥവാ ഉത്ഭവിക്കുന്ന സ്ഥാനം, പുറപ്പെടുന്ന സ്ഥലം. അപ്പോ ഓരോ ഹർഫും അതിന്റെ ശബ്ദം, ഉത്ഭവിക്കുന്ന സ്ഥാനം, ആ സ്ഥലം, ആ ബിന്ദു അല്ലെങ്കിൽ ആ സ്ഥാനം, അതെവിടെയാണോ ആ സ്ഥാനത്തിന് മഖ്റജ് എന്ന് പറയുന്നു. മഖ്റജുകളെ മൊത്തത്തിൽ നമുക്ക് അഞ്ചായി തരംതിരിക്കാം. അഞ്ച് മഖ്റജുകളാണ് മൊത്തത്തിൽ റഈസിയത്തായിട്ടുള്ള മഖ്റജുകൾ. മഖാരിജ് റഈസിയ എന്ന പേരിൽ അറിയപ്പെടുന്ന അഞ്ച് മഖ്റജുകൾ. ഒന്ന് ഹൽഖ്. ഹൽഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊണ്ടയാണ്. പിന്നെ രണ്ടാമത്തേത് ജൗഫ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഒന്നാമത്തേത് ജൗഫ്, രണ്ടാമത്തേത് ഹൽഖ്, മൂന്നാമത്തേത് ലിസാൻ. ലിസാനിൽ നിന്നാണ്, അപ്പൊ ഈ അഞ്ച് മഖ്റജുകളിൽ നിന്ന് വേറെ കുറെ ഉപമഖ്റജുകളുണ്ട്. അപ്പൊ ലിസാനിൽ നിന്നാണ് കൂടുതൽ മഖ്റജുകൾ, ഹർഫുകൾ ഉച്ചരിക്കപ്പെടുന്നത് എന്നർത്ഥം. നാവ്. പിന്നെ നാലാമത്തത് ഷഫത്താനി, രണ്ട് ചുണ്ടുകൾ. അഞ്ചാമത്തത് ഖൈശൂം, തരിമൂക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. തരിമൂക്ക് എന്ന് പറയുന്ന ആ സ്ഥലം ഗുന്നത്തിന്റെ മഖ്റജാണത്. ഖൈശൂം നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഒന്നാമത്തത് ഹൽഖ് അല്ലെങ്കിൽ ജൗഫ്, രണ്ടാമത്തത് ഹൽഖ്, മൂന്ന് ലിസാൻ, നാല് ഷഫത്താനി, പിന്നെ അഞ്ച് ഖൈശൂം. ഈ അഞ്ച് റഈസിയായ മഖ്റജുകൾ. ഇവ ഓരോന്നും മറ്റ് കുറെ മഖ്റജുകൾക്കുള്ള പിന്നെ പ്രധാനപ്പെട്ട മഖ്റജുകളാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ഓരോ സ്ഥാനത്തുനിന്നും വേറെ കുറെ മഖ്റജുകൾ, അക്ഷരങ്ങൾ, ഹർഫുകൾ ഉച്ചരിക്കപ്പെടുന്നു. അങ്ങനെ ഉപമഖ്റജുകൾ ഇവയിൽ നിന്നൊക്കെ ഉണ്ടായിത്തീരുന്നു എന്നർത്ഥം. അപ്പൊ തൊണ്ടയിൽ നിന്ന് മൂന്ന് സ്ഥാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൊണ്ടയിൽ നിന്ന് മൂന്ന് സ്ഥാനങ്ങൾ. അതിനു മുമ്പായി ജൗഫ്. ജൗഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തൊണ്ടയുടെയും ആ പിന്നെ വായിലേക്ക് എത്തുന്ന ആ സ്ഥാനത്തിന്റെയും ഇടക്കുള്ള ഒരു തുറന്ന അവസ്ഥ. അവിടെ ജൗഫിൽ നിന്നും വരുന്നത് യഥാർത്ഥത്തിൽ ദീർഘാക്ഷരങ്ങളാണ്. ഒരു ഹർഫിന് ഹർക്കത്ത് കൊടുത്ത് ദീർഘിപ്പിക്കുമ്പോൾ, ഫത്ഹ് കൊടുത്ത് നീട്ടുമ്പോൾ ബ എന്ന് നീട്ടുന്നു. അതുപോലെ ബി എന്ന് യാവിനും യാവും കസ്റിനെ നീട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ ബൂ എന്ന് ബൊമ്മനെ നീട്ടാൻ വാവും ഉപയോഗിക്കുന്നു. ഈ ദീർഘാക്ഷരങ്ങളായി അറിയപ്പെടുന്ന അലിഫും വാവും യാവും, മറ്റു സ്വരങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാവും യാവും അല്ല. അത് വേറെ പഠിക്കുന്നു, അതിന് വേറെ, അത് വേറെ മഖ്റജാണ്, അത് ഇവിടെ നിന്നല്ല. ഹുറൂഫുൽ മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദീർഘാക്ഷരങ്ങൾ, അത് ജൗഫിൽ നിന്ന് വരുന്നു. പിന്നെ അടുത്തതായി ഹൽക്ക്, ഞാൻ പറഞ്ഞു മൂന്ന് മഖ്റജുകൾ, ഹൽക്കിൽ നിന്നും മൂന്ന് മഖ്റജുകളാണുള്ളത്. ഒന്നാമത്തത് അഖ്സൽ ഹൽക്ക്, തൊണ്ടയുടെ അങ്ങേയറ്റം, അവിടെ നിന്നാണ് ഹംസയുടെ ഉച്ചാരണം വരുന്നത്. ആ ഈ ഈ നമ്മൾ ഈ പറഞ്ഞ 28 ഹർഫുകൾക്കും അവിടെ കൃത്യമായ മഖ്റജ് മനസ്സിലാക്കുവാൻ ഒരു എളുപ്പവഴിയുള്ളത് എന്താന്ന് വെച്ചാൽ ആ ഹർഫിന് സുക്കൂന് കൊടുക്കുക, ആ ഹർഫിന് സുക്കൂന് കൊടുക്കുക. തൊട്ടു മുമ്പിൽ ഒരു ഹർക്കത്തുള്ള ഹർഫും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ബ ആണെങ്കിൽ അല്ലെങ്കിൽ ഹംസയാണെങ്കിൽ റസുൻ, റസുൻ അല്ലെങ്കിൽ അ എന്ന് മാത്രം പറയുക. ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും റസുൻ ഉള്ള പദം, അല്ലെങ്കിൽ തമലൂന ഇൻ കുന്തും തമലു ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, യഅലമൂന കമാ തഅലമൂൻ എന്ന് കാണുക. അവിടെ യഅലമൂന യ എന്ന് പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഹംസക്ക് സുക്കൂൻ കൊടുത്തു, ആ ശബ്ദം ആ കൃത്യമായ മഖ്റജിൽ പോയി അടങ്ങുന്നു. അപ്പൊ ആ മഖ്റജ് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ സുക്കൂൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു നോക്കിയാൽ ഇപ്പൊ യ എന്ന് പറഞ്ഞപ്പോ ഹംസയുടെ മഖ്റജ് മനസ്സിലായി. യഅലമൂന അതേപോലെ ബാഇന്റെ മഖ്റജും, പിന്നെ ഹംസ കഴിഞ്ഞാൽ അഫ്സൽ ഹൽക്കിൽ നിന്ന് തൊണ്ടയുടെ അങ്ങേയറ്റത്ത് നിന്ന് വരുന്ന മറ്റൊരു ഹർഫാണ് ഹാ. ഹംസയും ഹാവും ചിത്രത്തിൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. മഖ്റജുകൾ ഇങ്ങനെ തൊണ്ടയിൽ നിന്ന് തുടങ്ങി ചുണ്ടുവരെ വരുന്ന മഖ്റജുകൾ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ തൊണ്ടയുടെ അങ്ങേയറ്റത്ത് നിന്ന് ഹംസയും ഹാവും വരുന്നു. ആ ഹ എന്നീ ശബ്ദം, ഹായിന്റെ ഉദാഹരണം അഹ് എന്ന് പറഞ്ഞു നോക്കിയത്, ഹായിന് സുക്കൂൻ കൊടുത്തുകൊണ്ട് അഹ് അഹ് എന്ന ശബ്ദം. അതുപോലെ പിന്നെ അഹ്ലുൽ ബരിയ അല്ലെ, പിന്നെ ആ യാ അഹ്ലൽ കിതാബി, യാ അഹ്ലൽ കിതാബി പോലെയുള്ള പദം അഹ്ലി അഹ് അഹ് എന്ന് പറയുമ്പോ ആ ശബ്ദം എവിടെയാണ് പോയി അടങ്ങുന്നത് എന്ന് പരിശോധിച്ചാൽ അവിടെയാണ് ആ ഹായിന്റെ മഖ്റജ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ഹംസയും ഹാവും ഒക്കെ നമ്മൾ എല്ലാ ഭാഷയിലും ഉച്ചരിക്കുന്ന ഹർഫുകളാണ്, പ്രത്യേകിച്ച് പരിശീലനം ഒന്നും ആവശ്യമില്ല. എന്നാലും സൂക്ഷിക്കണം, ഉച്ചാരണത്തിൽ സൂക്ഷിക്കണം. ഹംസ ഉച്ചരിക്കുമ്പോൾ പലപ്പോഴും പലർക്കും അതിങ്ങനെ തസ്ഹീൽ ചെയ്യപ്പെടുന്ന അവസ്ഥയാണ്. ചിലർക്ക് അത് പറ്റ അലിഫന്നായി പോകും. അതുപോലെ പിന്നെ ആമിൻതും ആമിൻതും എന്ന് രണ്ട് ഹംസ ഉച്ചരിക്കേണ്ടതിന് പകരം ആമിൻതും എന്ന് പറഞ്ഞു. ചിലർ ആമിൻതും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഹംസ പോയി അലിഫന്നായി പോകും. അങ്ങനെ വരരുത്. വ്യക്തമായി ഓരോ ഹർഫും അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കേണ്ടതുണ്ട്. അതാണ് തജ്വീദിന്റെ ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. തജ്വീദിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ഓരോ ഹർഫിനും അതിന്റെ ഹക്കും മുസ്തഹക്കും കൊടുക്കണം. ഹക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കൃത്യമായ അതിന്റെ മഖ്റജിൽ നിന്നുമുള്ള ഉച്ചാരണവും അതിൽ ദാതിയത്തായി സ്ഥിരപ്പെട്ടു നിൽക്കുന്ന സിഫത്തുകളൊക്കെ കൃത്യമായി കൊടുത്തുകൊണ്ട് ശരിയായ രീതിയിൽ ഉച്ചരിക്കുക എന്നതാണ്. മുസ്തഹക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് പിന്നീട് വന്നു ചേരുന്ന അഹ്കാമുകളും ഉന്നത്തും മദ്ദും അതും പിന്നെ കൽഖലയും ഒക്കെ പിന്നെ അർദിയത്തായി വരുന്ന സിഫത്തുകളും ഒക്കെയാണ് മുസ്തഹക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കൃത്യമായി നൽകി വ്യക്തമായ രൂപത്തിൽ ഉച്ചരിക്കുക, അതാണ് തജ്വീദിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ. അപ്പോ പിന്നെ ഹംസയും ഹാവും കഴിഞ്ഞാൽ തൊട്ടുമേലെയാണ് വസത്തുൽ ഹലം, വസത്തുൽ ഹൽഖ്. വസത്തുൽ ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ മധ്യം. അവിടെ നിന്നാണ് ഐനും ഹാവും വരുന്നത്. അത് ചിത്രത്തിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഐനും ഹാവും, ഐനും ഹാവും വളരെ വ്യക്തമായി നമ്മൾ ഉച്ചരിക്കണം, സൂക്ഷിക്കണം. അറബിയിൽ മാത്രം ഉച്ചരിക്കുന്ന രണ്ട് ഹർഫുകളാണ്, അഥവാ മലയാളത്തിൽ നമ്മൾ ഉച്ചരിച്ച് ശീലിച്ചിട്ടില്ലാത്ത ഒരു രണ്ട് അക്ഷരങ്ങളാണ്. അത് വ്യക്തമായി സൂക്ഷിച്ചിട്ട് തന്നെ പറയണം. അതിന്റെ മഖ്റജ് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതുപോലെ മഖ്റജ് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതുപോലെ അയിന് സുക്കൂന് കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു നോക്കിയാൽ മതി. അഅ്മാലഹും അല്ലേ, സൂറത്ത് മുഹമ്മദിലൊക്കെ കാണാം അഅ്മാലഹും. അതുപോലെ പിന്നെ ശദ്ദ് നൽകപ്പെടുന്ന അവസ്ഥയിലും ഈ ഹർഫുകൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ പറയണം. അപ്പോഴും അഖ്റജ് വളരെ കൃത്യമായിട്ടാണ് വരിക. പിന്നെ ഫദാലിക അല്ലദി യദുഉൽ യതീം, യദുഉൽ യതീം. അതുപോലെ യുദഉന ഇലാ നാരി ജഹന്നമ ദഅ, ഐനിന്റെ സൂക്ഷിക്കേണ്ട ഒരു ഹർഫാണെന്ന് പ്രത്യേകം പറയാൻ കാരണം, പിന്നെ ഐന് രണ്ടെണ്ണം ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളുണ്ട്, അടുത്തടുത്ത് രണ്ട് ഐനുകൾ വരുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അന്ത ഖഅലൽ അർദ് വയംസികു സമാഅ അന്ത ഖഅലൽ അർദ്, സൂറത്ത് ഹജ്ജിലാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ അന്ത ഖഅലൽ അർദ്, അപ്പോ ഇങ്ങനെ ഐന് ഒരുമിച്ച് വരുമ്പോ സൂക്ഷിക്കേണ്ടതാണ്. രണ്ട് ഐനുകൾ ഒരുമിച്ച് വരുമ്പോ സൂക്ഷിക്കണം. ഐനിന് പല സിഫത്തുകളും ഓരോ ഹർഫ്